ಆಕಾಶವಾಣಿ. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വ്യാപാരികളുമായി മന്ത്രി ജി ആർ അനിൽ ഉച്ചയ്ക്ക് ചർച്ച നടത്തും. വയനാട് ജില്ലയിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പഞ്ചാരക്കൊല്ലിയിൽ ഉച്ചയ്ക്ക് അവലോകന യോഗം. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. പാലക്കാട്ട് ഡിസ്റ്റിലറി വിഷയത്തിൽ മന്ത്രി എം ബി രാജേഷ് ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വേതന പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. എന്നാൽ ഇന്ന് 200-ലധികം റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നുണ്ടെന്ന് മാധ്യമ റിപ്പോർട്ടുകൾ പറയുന്നു. സമരം നടത്തുന്ന റേഷൻ വ്യാപാരികളുമായി മന്ത്രി ജി ആർ അനിൽ ഇന്ന് ചർച്ച നടത്തും. ഉച്ചയ്ക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച. ഓൺലൈനായും റേഷൻ വ്യാപാരികൾക്ക് ചർച്ചയിൽ പങ്കെടുക്കാമെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ആവശ്യമെങ്കിൽ വ്യാപാരികളുടെ ലൈസൻസ് റദ്ദാക്കി റേഷൻ കടകൾ ഏറ്റെടുക്കുന്നതടക്കം നടപടികൾ പരിഗണിക്കുമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. വയനാട് ജില്ലയിലെ വന്യമൃഗ ശല്യവുമായി ബന്ധപ്പെട്ട് പഞ്ചാരക്കൊല്ലിയിൽ ഉച്ചയ്ക്ക് അവലോകന യോഗം ചേരും. മന്ത്രി എ കെ ശശീന്ദ്രനും മുതിർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കടുവയാക്രമണത്തിൽ ഒരു സ്ത്രീ മരിച്ച സംഭവത്തിൽ ഉൾപ്പെട്ട കടുവയെ ചത്തനിരയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് മേഖലയിൽ ഏർപ്പെടുത്തിയിരുന്ന കർഫ്യൂ പിൻവലിച്ചു. കടുവയെ വെടിവെച്ച് കൊല്ലാൻ നിർദ്ദേശം ലഭിച്ച സാഹചര്യത്തിലായിരുന്നു കർഫ്യൂ ഏർപ്പെടുത്തിയത്. കടുവയെ ചത്തനിരയിൽ കണ്ടെത്തിയതിന്റെ കാരണം പോസ്റ്റ്മോർട്ടത്തിലേ വ്യക്തമാകൂ എന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കാട്ടിനുള്ളിൽ മൃഗങ്ങൾക്ക് പരിക്കേൽക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇതേക്കുറിച്ച് പരിശോധന ആവശ്യമാണെന്ന് മന്ത്രി പറഞ്ഞു. വന്യജീവി ആക്രമണ വിഷയത്തിൽ വയനാട് ഓപ്പറേഷൻ രണ്ടാംഘട്ടം തുടരും. നാട്ടുകാർ കടുവയുടെ സാന്നിധ്യമുണ്ടെന്ന് പറഞ്ഞ മേഖലകൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രത്യേക പരിശോധന. RRT സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ഡ്രൈവ് രണ്ടോ മൂന്നോ ദിവസം തുടരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിലെ കരിയപ്പ പരേഡ് ഗ്രൌണ്ടിൽ NCC വാർഷിക PM റാലിയെ അഭിസംബോധന ചെയ്യും. യുവശക്തി വികസിത് ഭാരത് എന്നതാണ് ഈ വർഷത്തെ NCC PM റാലിയുടെ പ്രമേയം. റാലിയിൽ 800-ലധികം കേഡറ്റുകൾ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കും. രാഷ്ട്രനിർമ്മാണത്തോട് NCCയുടെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതായിരിക്കും പരിപാടികൾ. 18 സൌഹൃദ വിദേശരാജ്യങ്ങളിലെ 144 യുവ കേഡറ്റുകളും റാലിയിൽ പങ്കാളികളാകും. മേരാ യുവഭാരത്, വിദ്യാഭ്യാസ മന്ത്രാലയം, ഗോത്രകാര്യ മന്ത്രാലയം എന്നിവയിൽ നിന്ന് 650-ലധികം സന്നദ്ധ പ്രവർത്തകർ റാലിയിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. ഇന്ത്യയുടെ 76th റിപ്പബ്ലിക് ദിനത്തിന് ആശംസകൾ നേർന്ന ലോക നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ, അയർലന്റ് പ്രധാനമന്ത്രി മിഷേൽ മാർട്ടിൻ എന്നിവർ ഉൾപ്പെടെ നിരവധി നേതാക്കൾ റിപ്പബ്ലിക് ദിന ആശംസകൾ നേർന്നിരുന്നു. ISRO വലിയമല LPSC ഡയറക്ടറായി എം മോഹൻ ഇന്ന് രാവിലെ ചുമതലയേറ്റു. ഡോക്ടർ വി നാരായണനെ ISRO ചെയർമാനായി നിയമിച്ച ഒഴിവിലാണ് എം മോഹന്റെ നിയമനം. ആലപ്പുഴ മുല്ലയ്ക്കൽ സ്വദേശിയാണ് എം മോഹൻ. VSSCയിലെ വിവിധ വിഭാഗങ്ങളിലും LPSC ക്രയോജനിക് അപ്പർ സ്റ്റേജിന്റെ പ്രോജക്ട് ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒന്നാം ചന്ദ്രയാൻ ദൌത്യത്തിൽ ചന്ദ്രനിൽ ഇന്ത്യൻ പതാക പതിപ്പിച്ച മൂൺ ഇംപാക്ട് പ്രോബിന്റെ സിസ്റ്റം ലീഡറുമായിരുന്നു എം മോഹൻ. ഏതാനും ജില്ലകളിൽ BJP പുതിയ ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചു. പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റായി പ്രശാന്ത് ശിവൻ ചുമതലയേറ്റു. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റിനെ ഉച്ചയ്ക്ക് ശേഷം പ്രഖ്യാപിക്കും. കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റായി KP പ്രകാശ് ബാബുവും നോർത്ത് ജില്ലാ പ്രസിഡന്റായി CR പ്രഭുൽകൃഷ്ണനും റൂറൽ ജില്ലാ പ്രസിഡന്റായി ടി ദേവദാസും ഇന്ന് ചുമതലയേൽക്കും. കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റായി ബിജു എളക്കുഴിയെയും നോർത്ത് ജില്ലാ പ്രസിഡന്റായി KK വിനോദ് കുമാറിനെയും തിരഞ്ഞെടുത്തു. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആന്റ് ഇന്നവേഷൻ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സ്ഥാപിക്കുന്ന മികവിന്റെ കേന്ദ്രത്തിന് ധാരണാപത്രമായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി സർവകലാശാലയിൽ സ്ഥാപിക്കുന്ന സെന്റർ ഓഫ് എക്സലൻസിന്റെ ധാരണാപത്രം കൈമാറി. മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ സാന്നിധ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലും മഹാത്മാഗാന്ധി സർവകലാശാലയും തമ്മിലാണ് ധാരണാപത്രം കൈമാറിയത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ്, ടെക്നോളജി ആന്റ് ഇന്നവേഷൻ എന്ന പേരിലാണ് ഈ കേന്ദ്രമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. വിപുലമായ ശാസ്ത്ര ഗവേഷണത്തിലുള്ള പ്രധാന അന്തർദേശീയ കേന്ദ്രം വികസിപ്പിക്കുകയാണ് ഇതുവഴി സാധിക്കുക. കേരളത്തിലെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ചയ്ക്കും ആഗോള നിലവാരത്തിലുള്ള ഗവേഷണ വിദ്യാഭ്യാസ സാധ്യതകൾക്കും വേണ്ടിയുള്ള മികച്ച ഗവേഷണ കേന്ദ്രമായി KISTI മാറും.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്തെ ഏതാനും മദ്യ ബ്രാൻഡുകളുടെ വില വർദ്ധിപ്പിച്ച നടപടി സുതാര്യമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. കമ്പനികൾക്ക് ലാഭമുണ്ടാക്കാൻ 10 രൂപ മുതൽ 50 രൂപ വരെയാണ് വില വർദ്ധിപ്പിച്ചതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഈ നടപടി സംശയകരമാണ്. മദ്യവില കൂട്ടിയതുകൊണ്ട് ഉപഭോഗം കുറയുന്നില്ലെന്നും ഇതിലൂടെ വീട്ടുചെലവുകൾക്കാവശ്യമായ തുകയിലാണ് കുറവുണ്ടാവുകയെന്നും സതീശൻ വിലയിരുത്തി. 341 ബ്രാൻഡുകൾക്കാണ് വില വർദ്ധിപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ മലയോര സമര പ്രചരണ യാത്ര കണ്ണൂർ ജില്ലയിൽ ഇന്ന് പുനരാരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 ആറളത്തും 4 കൊട്ടിയൂരിലും യാത്ര എത്തിച്ചേരും. പിന്നീട് യാത്ര വയനാട്ടിലേക്ക് പോകും. പാലക്കാട്ട് ഡിസ്റ്റിലറി തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒയാസിസ് കമ്പനിയുമായി മന്ത്രി എം ബി രാജേഷ് ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കണ്ണൂർ ഡി സി സി ഓഫീസിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുങ്കളിയാട്ടത്തിന് വൻ ജനത്തിരക്ക്. നാളെ ഉച്ചയ്ക്ക് ഭഗവതിയുടെ തിരുമുടിഞ്ഞു വരും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
19 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടം ആചാരപ്പെരുമകൊണ്ടും ആഘോഷപ്പെരുമകൊണ്ടും വൈവിധ്യമാർന്ന ചടങ്ങുകൾ കൊണ്ടും സമ്പന്നമാണ്. ഇന്ന് വൈകിട്ട് മംഗലം കുഞ്ഞുങ്ങൾ അരങ്ങിലെത്തുന്ന ചടങ്ങ് നടക്കും. കുളിച്ച് കുറിയിട്ട് കസവുടുത്ത് ബാലികമാർ രക്ഷിതാക്കളുടെ ചുമലിലേറി ക്ഷേത്രം വലം വയ്ക്കും. തുറന്നു നടക്കുന്ന സാംസ്കാരിക സമ്മേളനം രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. നാളെ ഉച്ചയ്ക്ക് 2 മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവരും. കലാപരിപാടികളും വിവിധ സെമിനാറുകളും പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഉച്ചയ്ക്കും രാത്രിയിലും നടക്കുന്ന അന്നദാനത്തിൽ ആയിരങ്ങളാണ് എത്തുന്നത്. വിവിധ ദേശങ്ങളെ യോജിപ്പിച്ച് നാടിന്റെ ഐക്യം നിലനിർത്തുകയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കാവുകളിൽ അരങ്ങേറുന്ന പെരുങ്കളിയാട്ടങ്ങൾ.
കോഴിക്കോട് ബീച്ചാശുപത്രിയിൽ കാത്ത് ലാബിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. കുടിശ്ശിക തുക ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് സർജിക്കൽ വിതരണക്കാർ സ്റ്റെന്റ് വിതരണം നിർത്തിവച്ചതിനെ തുടർന്ന് 8 മാസമായി ലാബ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. വിതരണ ഏജൻസികളുമായി ആശുപത്രി അധികൃതർ നടത്തിയ ചർച്ചയിൽ കുടിശ്ശികയിൽ ഒരു ഭാഗം നൽകാൻ നടപടി സ്വീകരിച്ചതിനെ തുടർന്നാണ് ലാബ് പ്രവർത്തനം പുനരാരംഭിക്കാൻ നടപടിയായത്. കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള പ്രീമിയർ ലീഗ് ഫുട്ബോൾ മത്സരം ഇന്ന് ആരംഭിക്കും. മഞ്ചേരിയിൽ വൈകിട്ട് 3:30 ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി ഗോകുലം കേരള എഫ് സിയെ നേരിടും. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലാണ് മത്സരം. പാലക്കാട് നെന്മാറയിൽ അമ്മയും മകനും വെട്ടേറ്റ് മരിച്ചു. പോത്തുണ്ടി ബോയൻ കോളനിയിൽ മീനാക്ഷി, മകൻ സുധാകരൻ എന്നിവരാണ് മരിച്ചത്. രാവിലെ 10 കൊലക്കേസിൽ ജാമ്യത്തിലിറങ്ങിയ അയൽവാസിയായ ചെന്താമരയാണ് ഇവരെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. മരിച്ച സുധാകരന്റെ ഭാര്യ സജിതയെ 2019 കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് ചെന്താമര. മുതിർന്ന മാധ്യമപ്രവർത്തകയും ദേശാഭിമാനിയുടെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്ററുമായ തുളസി ഭാസ്കരൻ തിരുവനന്തപുരത്ത് അന്തരിച്ചു. അവർക്ക് 77 വയസ്സായിരുന്നു. നെടുമങ്ങാട് സ്വദേശിയാണ്. ഇ കെ നായനാരുടെ ഒളിവുകാല ഓർമ്മകൾ, സ്നേഹിച്ചു മതിയാവാതെ എന്നീ പുസ്തകങ്ങളും 7 വിവർത്തന ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഭരണസമിതി അംഗമാണ്. സംസ്കാരം നാളെ രാവിലെ തൈക്കാട് ശാന്തി കവാടത്തിൽ. തുളസി ഭാസ്കരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം അറിയിച്ചു. കോഴിക്കോട്ടെ സാംസ്കാരിക സാമൂഹിക വ്യവസായ മേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്ന പൂളാടിക്കുന്ന് പെരുന്തുരുത്തി പി സുന്ദർദാസ് അന്തരിച്ചു. അദ്ദേഹത്തിന് 77 വയസ്സായിരുന്നു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ്, ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം വൈസ് പ്രസിഡന്റ്, ശ്രീനാരായണ എഡ്യൂക്കേഷൻ സൊസൈറ്റി വൈസ് പ്രസിഡന്റ്, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഉപദേശക സമിതി അംഗം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. സംസ്കാരം വൈകിട്ട് 6 മാവൂർ റോഡ് ശ്മശാനത്തിൽ. അന്തരിച്ച പ്രശസ്ത സർജനും കോട്ടയം മെഡിക്കൽ കോളേജിലെ ആദ്യ സൂപ്രണ്ടുമായ ഡോക്ടർ മാത്യു വർഗീസ് കുരുടാമണ്ണിലിന്റെ സംസ്കാരം നാളെ വൈകിട്ട് പത്തനംതിട്ട ഐരൂർ ശാലോ മാർത്തോമ പള്ളിയിൽ നടത്തും. ഇന്നലെയായിരുന്നു 94-കാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം. കണ്ണൂർ അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച കണ്ണൂർ പുഷ്പോത്സവം ഇന്ന് സമാപിക്കും. വൈകിട്ട് സമാപന സമ്മേളനം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും. സ്വർണവിലയിൽ നേരിയ കുറവ്. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 7,540 രൂപയും പവന് 60,320 രൂപയുമായി. കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ കെ പി സി സി വക്താവായി നിയമിച്ചു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഗാനരചയിതാവും ചലച്ചിത്ര സംവിധായകനുമായിരുന്ന പി ഭാസ്കരന്റെ ജന്മശാബ്ദിയോടനുബന്ധിച്ച് കണ്ണൂർ ആകാശവാണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിമാസ അനുസ്മരണ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് കാവ്യനിരൂപകനും പ്രഭാഷകനുമായ സി പി ചിത്രഭാനു പ്രഭാഷണം നടത്തും. കണ്ണൂർ ജവഹർ ലൈബ്രറി ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് 3:30 പ്രഭാഷണം. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് റേഷൻ വ്യാപാരികളുടെ അനിശ്ചിതകാല കടയടപ്പ് സമരം ആരംഭിച്ചു. വ്യാപാരികളുമായി മന്ത്രി ജി ആർ അനിൽ ഉച്ചയ്ക്ക് ചർച്ച നടത്തും. വയനാട് ജില്ലയിലെ വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പഞ്ചാരക്കൊല്ലിയിൽ ഉച്ചയ്ക്ക് അവലോകന യോഗം. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മികവിന്റെ കേന്ദ്രം സ്ഥാപിക്കുന്നതിന് ധാരണാപത്രം ഒപ്പുവച്ചു. പാലക്കാട്ടെ ഡിസ്റ്റിലറി വിഷയത്തിൽ മന്ത്രി എം ബി രാജേഷ് ഒയാസിസ് കമ്പനിയുമായി ചർച്ച നടത്തിയോ എന്ന് വ്യക്തമാക്കണമെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് മോഹൻ ബഗാൻ ബംഗളൂരു എഫ് സിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.